بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يؤوده حفظهما، وهو العلي العظيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും സത്യദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മൗല എന്ന് പറയുന്ന, അൽ മൗല എന്ന അള്ളാഹുവിൻ്റെ തിരുനാമമാണ്. പ്രസ്തുത നാമം അള്ളാഹുവിനെ അർത്ഥമാക്കുന്നതും തേടുന്നതും ആ നാമം എന്താണ് വിധിക്കുന്നത് എന്നുമാണ് നമ്മളിവിടെ ഏതാനും ചരിത്ര സംഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഫഅലമു അന്നല്ലാഹ മൗലാകും നിഅമൽ മൗല വനിഅമൽ നസീർ, ഇപ്രകാരം പാരായണം ചെയ്യും. അള്ളാഹു നിങ്ങളുടെ മൗലയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞോളി, എത്ര നല്ല മൗല, എത്ര നല്ല സഹായി, നസീർ. അതേപോലെ വഅതസിമു ബില്ലാഹ് ഹുവ മൗലാകും ഫനിഅമൽ മൗല വനിഅമൽ നസീർ, നിങ്ങൾ അള്ളാഹുവിൽ മുറുകെ പിടിക്കുക. വഅതസിമു ബില്ലാഹ് ഹുവ മൗലാകും, അള്ളാഹു നിങ്ങളുടെ മൗലയാകുന്നു. ഫനിഅമൽ മൗല വനിഅമൽ നസീർ, സൂറത്തു ഹജ്ജിന്റെ അവസാനത്തായത്. എത്ര നല്ല മൗലയാണ്, എത്ര നല്ല നസീറാണ് എന്നാണ്. അപ്പൊ അള്ളാഹുവിന് അൽ മൗല എന്ന പേരുണ്ട്. ഏറ്റവും നല്ല മൗലയാണ് എന്നാണ് ആയത്തുകൾ നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ എന്താണ് അൽ മൗല? അള്ളാഹു അൽ മൗല എന്ന് പറഞ്ഞാൽ അള്ളാഹു താങ്ങേകുന്നവനും സഹായമേകുന്നവനുമാണ്. അള്ളാഹു അവൻ സഹായിക്കുമെന്ന വിഷയത്തിൽ നിരാശപ്പെടാനില്ല. കാരണം അള്ളാഹു നമ്മുടെ ഉടമസ്ഥനാണ്. ഒരിക്കലും അടിമക്ക് നിരാശപ്പെടേണ്ടി വരില്ലാത്ത വിധം അള്ളാഹു സഹായിയാണ്. അപ്പൊ താങ്ങേകുന്നവൻ, സഹായിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ തുടങ്ങിയ അർത്ഥങ്ങളാണ് അൽ മൗല എന്ന നാമം അള്ളാഹുവിനെ അറിയിക്കുന്നത്. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹു ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന അള്ളാഹുവാണ്, അവൻ കരുണാവാരിധിയുമാണ്. ഒരു ചരിത്ര സംഭവം, അള്ളാഹു അൽ മൗല എന്ന നാമത്തിന്റെ ഉടമയാണ് എന്ന വിഷയത്തിൽ നമുക്ക് അനുസ്മരിക്കാനുണ്ട്. അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിക്കുന്ന സംഭവം, ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉഹുദ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50 അമ്പയ്ത്തുകാരെ ജബലുൽ ഐനൈൻ എന്ന് പറയുന്ന ഒരു കുന്നിന് മുകളിൽ നിർത്തി, ഒരു യുദ്ധതന്ത്രം എന്ന നിലക്ക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അമ്പയ്ത്തുകാരോട് പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇൻ റഅയ്തുമൂന തഖ്തുഫുന ത്വയ്ർ ഫലാ തബ്റഹു മകാനകും ഹത്താ ഉർസില ഇലൈക്കും. യുദ്ധത്തിൽ ഞങ്ങൾ പരാജയം ഏറ്റുവാങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുദ്ധത്തിൽ ഞങ്ങൾ പരാജയം ഏറ്റുവാങ്ങി, ഞങ്ങളെ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ ഈ സ്ഥലം വിടാൻ പാടില്ല, മലഭാഗം ഞാൻ നിർത്തിയിരുന്നു വിടാൻ പാടില്ല. വൈ റായിത്തുമൂന ഹസംനൽ ഖൗമവ ഔതനാഹും ഫലാ തബ്റഹു ഹത്താ ഉർസില ഇലൈക്കും. ഇനി ഞങ്ങൾ വിജയം വരിച്ചു, ശത്രുപക്ഷത്തെ ഞങ്ങൾ തോൽപ്പിച്ചു, ഞങ്ങൾ അവരെ ചവിട്ടി മെതിക്കുന്നത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ ഈ സ്ഥലം വിടാൻ പാടുള്ളതല്ല, ഞാൻ നിങ്ങളെ വരാൻ പറഞ്ഞ് ആളയക്കുന്നത് വരെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ അമ്പയ്ത്തുകാരെ നിർത്തിയിട്ട് പറഞ്ഞു. എന്തുണ്ടായത്? ഉഹുദിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ശത്രുപട നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ഇരു സൈന്യവും ഏറ്റുമുട്ടി. യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് തികഞ്ഞ പരാജയം സമ്മാനിച്ചു. ആ പരാജയം ഏറ്റുവാങ്ങി ഉഹുദിന്റെ തുടക്കത്തിൽ ശത്രു പാഞ്ഞതിനെ കുറിച്ച് ബറാ റളിയല്ലാഹു തആല എന്ന് പറയണം, ഹത്താ റായിതു നിസാഅ യഷ്തദിദ്ന ഫിൽ ജബലി ഖദ് ബദത് ഖലാഖിലുഹുന്ന വ അസ്വഖുഹുൻ റാഫിആത്തിൻ സിയാബഹുൻ. മുശ്രിക്കീങ്ങളുടെ കൂടെ സ്ത്രീകൾ വന്നിരുന്നു, ആ സ്ത്രീകൾ മലകയറി പായാൻ തുടങ്ങി. അവരവരുടെ വസ്ത്രം പൊക്കി ഓടുമ്പോൾ സ്ത്രീകളുടെ കണങ്കാലുകളും കാലിൽ ധരിച്ചിരുന്ന പാദസരങ്ങളും ഞങ്ങൾ കാണുകയുണ്ടായിരുന്നാണ്. അങ്ങനെ അവരെന്ത് ചെയ്ത് വരണ്ടോടിയെന്നാണ്. അത്രമാത്രം പരാജയം ഉഹദിൽ തുടക്കത്തിൽ ആർക്കുണ്ടായി? മുശ്രിക്കീങ്ങൾക്കുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു തആലാനും 50 പേരും മലമുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയെടുത്താണ്. അപ്പോഴാണ് ശത്രു തോറ്റോടുന്നത്, ഇവിധം തോറ്റോടുന്നത്. അപ്പൊ തികഞ്ഞ പരാജയമാണ് അവർക്ക്. അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിന്റെ കൂടെയുള്ള ആളുകൾ പറയാൻ തുടങ്ങി, അൽ ഗനീമ അൽ ഗനീമ വഹറ അസ്ഹാബുക്കും ഫമാലാ തൻതദിറൂൻ. യുദ്ധാർജിത സ്വത്ത് മുസ്ലിമീങ്ങൾ ശേഖരിക്കുമ്പോ എല്ലാവരും ഇതാ യുദ്ധാർജിത സ്വത്ത് ശേഖരിക്കുന്നു, ഗനീമത്ത്. നമ്മളുടെ ആളുകൾ വിജയം വരിച്ചിരിക്കുന്നു, മുസ്ലിമീങ്ങൾ വിജയം വരിച്ചിരിക്കുന്നു. ഇനി എന്താ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്? ഫമാദാ തൻതദിറൂൻ, എന്താ വെയിറ്റ് ചെയ്യുന്നത്? നമുക്കും ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ള നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വിസ്മരിച്ചോ, മറന്നോ? ആ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങുന്നത്. വഅസൈതു മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതിന് ശേഷം, അള്ളാഹു കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ എതിര് പ്രവർത്തിച്ചു, ധിക്കാരം പ്രവർത്തിച്ചു എന്ന്. എന്താ വിഷയം? മുസ്ലിമീങ്ങൾ ഇഷ്ടപ്പെടുന്നത് ശത്രു തോൽക്കുന്നതും യുദ്ധാർജിത സ്വത്ത് കിട്ടുന്നതുമാണ്. അത് അള്ളാഹു കാണിച്ചപ്പോ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് എതിര് പ്രവർത്തിച്ചു. ആയത്തിറങ്ങി, മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആളയക്കുന്നതിന് മുമ്പായിട്ട് ഈ 50 പേരിൽ പലരും എന്ത് ചെയ്ത്? ആ കുന്നിറങ്ങി. അപ്പോൾ ശത്രു വീണ്ടും ഒരിക്കൽ കൂടി ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ അമ്പെയ്ത്തുകാരെ നിർത്തി ആ കുന്നിൻ ചേരുവിലൂടെ ഉഹദിലേക്ക് പ്രവേശിച്ചു. മുസ്ലിമീങ്ങൾക്ക് തികഞ്ഞ പരാജയമാണ് സംഭവിച്ചത്. പിന്നീട് ഉഹദിൽ വിജയിച്ച മുസ്ലിമീങ്ങൾ ഈ ഒരു എതിര് പ്രവർത്തിച്ചതിന്റെ പേരിൽ തികഞ്ഞ പരാജയം ഏറ്റുവാങ്ങി. 70 മുസ്ലിമീങ്ങൾ വധിക്കപ്പെട്ടു. 70 മുസ്ലിമീങ്ങളെ ബൗദ്ധ വിശ്വാസികൾ മുശ്രിക്കീങ്ങൾ ബന്ദിയാക്കി പിടിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുറിവേറ്റു, വെട്ടേറ്റു, തിരുമുഖം പൊട്ടി, നെറ്റി പൊട്ടി, തിരുദൂതരുടെ മുഖത്തിലൂടെ രക്തം ഒലിച്ചിറങ്ങി. ആ രക്തം തുടച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് നോക്കി പറഞ്ഞു, തങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകന്റെ തല പൊട്ടിച്ച മുഖം കീറിയ ഒരു ജനത എങ്ങനെ വിജയം വരിക്കാനാണ്? പ്രശ്നം വളരെ പ്രയാസകരമായി ഭവിച്ചു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ശത്രുവിന്റെ ലക്ഷ്യം. അങ്ങനെ അവർ തിരുദൂതർക്ക് നേരെ അമ്പെയ്ത്തും ആയുധ പ്രയോഗങ്ങളും 10-12 പേർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളഞ്ഞു നിന്ന് സംരക്ഷിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ, ഉമർ എന്നിവരോടൊപ്പം ചില സഹാബികളോടൊപ്പം ഉഹദ് മലയുടെ ചെരുവിലേക്ക് കയറുകയുണ്ടായി. യുദ്ധത്തിന്റെ പൊടിയടങ്ങി. മുസ്ലിമീങ്ങളെ ഇവിധം കൈകാര്യം ചെയ്ത മുശ്രിക്കീങ്ങൾ, മുസ്ലിമീങ്ങൾ അടർക്കളത്തിൽ നിന്ന് പലരും വിരണ്ടോടി. കിട്ടിയ വിജയവുമായിട്ട് അബൂ സുഫിയാനും കൂട്ടരും ഉഹദ് വിടുകയാണ്, മടങ്ങുകയാണ്. അപ്പോൾ എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും ഒക്കെ ആ മലഞ്ചെരുവിലേക്ക് കയറി ഉഹദ് മലയുടെ ഒരു ചെരുവിൽ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. അബൂ സുഫിയാൻ ചില ആളുകൾ അവിടെ രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നറിയാം മലയിന്റെ മുകളില്. പക്ഷെ അബൂ സുഫിയാൻ അവിടെ കയറാൻ ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ മലയുടെ താഴ്വാരത്ത് നിന്ന് അബൂ സുഫിയാൻ ആ മല കയറിയവരെ വിളിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ നിവേദനത്തിൽ കാണാം, അബൂ സുഫിയാൻ പറയാണ്, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ. അബൂ സുഫിയാന്റെ വിളിയാണ് അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ. ഈ മല കയറി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇബ്നു അബി ഖുഹാഫയുണ്ടോ? ആരാ ഇബ്നു അബി ഖുഹാഫ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3 തവണ അബൂ സുഫിയാൻ ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിണ്ടരുത് എന്ന്, മിണ്ടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും അബൂ സുഫിയാൻ അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, അവിടെ ഇബ്നുൽ ഖത്താബ് ഉണ്ടോ? ആരാ ചോദ്യം? ആരാ? ഉമറാണ്. ഉമറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടിയില്ല. ഇതിനു മുമ്പ് അഫിൽ ഖൗമി മുഹമ്മദ്, അതാണ് ആദ്യം ചോദിച്ചത്, മുഹമ്മദ് ഉണ്ടോ എന്ന് ചോദിച്ചു 3 പ്രാവശ്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജീബു, പ്രതികരിക്കണ്ടെന്ന് പറഞ്ഞു. അബൂ സുഫിയാനോട് പ്രതികരിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അബൂബക്കറിനെ ചോദിച്ചു, പിന്നെ ഉമറിനെ ചോദിച്ചു. അപ്പൊ അബൂ സുഫിയാൻ പറയാണ്, അവിടുന്ന് പ്രതികരണം ഒന്നുമില്ല എന്ന് കണ്ടപ്പോ അബൂ സുഫിയാൻ പറയാണ്, ഇന്ന ഹൗലായി ഖുതിലു ഫലൗ കാനു അഹ്യാ അല അജാബു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറും ഉമറും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവർ ഞാൻ ചോദിച്ചതിന് പ്രതികരിക്കുമായിരുന്നു. അപ്പൊ ഉമറിന് ക്ഷമ കിട്ടിയില്ല, ഉമറിന് ക്ഷമ കിട്ടിയില്ല. ഉമർ പറഞ്ഞു, വല്ലാഹി യാ അദുവല്ലാഹ് ഇന്നല്ലദീന അദത്ത ലഅഹ്യാഉം കുല്ലുഹും. അബൂ സുഫിയാനോട് പറഞ്ഞു, ഉമർ അപ്പ നീ പറഞ്ഞ കളവാണ്, നീ എണ്ണിയവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു ഉമർ. വബഖിയലക മാ യസൂഉക, നിനക്ക് ജുഗുപ്സാവഹമായത്, അരവചകമായത് ഇനി നിനക്ക് വരാനുണ്ട് എന്നും ഉമർ പ്രതികരിച്ചു. ഈ സമയം അബൂ സുഫിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ ഉമറൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ, യൗമുൻ ബിയൗമി ബദർ, ബദറിന് പകരം ഉഹദ്, വൽഹർബു സിജാൽ, യുദ്ധം ഒരു വർഷം ഞങ്ങൾക്ക് ഒരിക്കൽ ഞങ്ങൾക്ക് പ്രതികൂലമാണ് എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അനുകൂലമാണ്. വഇന്നകും ലസതജിദൂന ഫിൽ ഖൗമി മുസ്ലതൻ ലം ആമുർ ബിഹാ വലം തസ്ഉനി. മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങളെ വെട്ടിവീഴ്ത്തിയിട്ട് മുസ്ലിമീങ്ങളിൽ നിന്ന് ഷഹീദായവരെ മുഴുവൻ ചിത്രവധം നടത്തിയിരുന്നു. ചിത്രവധം എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ശരീരം വികൃതമാക്കിയിരുന്നു, പറ്റ വികൃതമാക്കിയിരുന്നു. അപ്പൊ അബൂ സുഫിയാൻ പറയാണ്, മൃതദേഹങ്ങൾ വികൃതമാക്കപ്പെട്ടത് നിങ്ങൾ കാണും, ഞാൻ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല, പക്ഷെ അത് കണ്ടിട്ട് എനിക്കൊരു പ്രയാസമൊന്നുമില്ല, എനിക്കൊരു പ്രയാസമൊന്നും ആ വിഷയത്തില്ല എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. എന്നിട്ട് അബൂ സുഫിയാൻ പാടാൻ തുടങ്ങി, എന്താ ആ ഹുബുൽ വിഗ്രഹം ഉന്നതമാകട്ടെ ഉന്നതമാകട്ടെ എന്നാണ്. ഹുബുൽ എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഹുബുൽ. ഈ ഹുബുൽ വിഗ്രഹത്തെയാണ് സിറിയയിൽ നിന്നും അംറു ബിനു ലുഹൈ എന്ന് പറയുന്ന ഖുസാ ഗോത്രക്കാരന് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, എന്നിട്ട് കഅബയിൽ പ്രതിഷ്ഠിച്ചത്. കഅബ വിഗ്രഹങ്ങളില്ലാത്ത അള്ളാഹുവിന്റെ ശുദ്ധമായ ഭവനായിരുന്നു. അതിൽ ആദ്യത്തെ വിഗ്രഹം പ്രദർശിപ്പിക്കപ്പെട്ടു. ആ വിഗ്രഹം ഹുബുൽ വിഗ്രഹമാണ്. അത് അംറു ബിനു ലുഹൈ എന്ന് പറയുന്ന ചങ്ങാതിയാണ് കൊണ്ടുവന്നിട്ട് വിഗ്രഹാരാധനയ്ക്ക് തുടക്കട്ടത്. അതാണ് ഹുബുൽ വിഗ്രഹം നീണാൾ വായട്ടെ എന്നറിയില്ലേ, അതേപോലെ ഉന്നതമാകട്ടെ എന്ന് അബൂ സുഫിയാൻ പാടാൻ തുടങ്ങി. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജീബു, ഇനി അവർക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞു, ഉത്തരം കൊടുക്കാൻ പറഞ്ഞു. എന്താ ഉത്തരം? സഹാബികൾ പറയുന്നത്, മാദാ നഖൂലു യാ റസൂലല്ലാഹ്, റസൂലെ ഞങ്ങൾ എന്താണ് പ്രതികരിക്കുക, എന്താ പറയേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലു അല്ലാഹു അഅലാ വഅജൽ, അല്ലാഹു ആണ് അത്യുന്നതൻ, അള്ളാഹു ആകുന്നു അതിമഹനീയൻ. അതാ മറുപടി എടുക്കാൻ പറഞ്ഞത്. ഹുബുൽ വിഗ്രഹമല്ല, പിന്നെയോ? അള്ളാഹു ആണ് അഅല വഅജൽ. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, എന്ത്? ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ലനൽ ഉസ്സ, ഞങ്ങൾക്ക് ഉസ്സ വിഗ്രഹമുണ്ട് പൂജിക്കാൻ, വലാ ഉസ്സ ലക്കും, നിങ്ങൾക്ക് ഉസ്സ വിഗ്രഹമല്ല. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്തിനോടും. അവർ ഉഹുദിന്റെ മലഞ്ചെരുവിൽ നിൽക്കുകയാണ്. അവിടെ നോക്കിയിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഉസ്സ വിഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഉസ്സ വിഗ്രഹമല്ല. അബൂ സുഫിയാന്റെ ഒരു വീരവാദമാണ്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നീട് റളിയല്ലാഹു തആല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജീബു, അതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. സഹാബ ചോദിച്ചു, മാദാ നഖൂലു യാ റസൂലല്ലാഹ്, റസൂലെ ഞങ്ങൾ എന്താണ് പറയാ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലു അല്ലാഹു മൗലാന വലാ മൗലാലക്കും, അല്ലാഹു മൗലാന, അല്ലാഹു ഞങ്ങളുടെ മൗലയാകുന്നു, വലാ മൗലാലക്കും, നിങ്ങൾക്ക് ഒരു മൗലയുമില്ല, നിങ്ങൾക്ക് യാതൊരു മൗലയും ഇല്ല. അതോടുകൂടി അബൂ സുഫിയാന്റെ വായ അടഞ്ഞുപോയി എന്നാണ്. അബൂ സുഫിയാൻ പറഞ്ഞ എന്താ, ഞങ്ങൾക്ക് ഉസ്സ വിഗ്രഹമുണ്ട് എന്നാണ്. ലാത്ത ഉസ്സ മനാത്ത, മൂന്ന് വിഗ്രഹങ്ങളാണ്, അതിൽ ഞങ്ങൾക്ക് ഉസ്സ വിഗ്രഹമുണ്ട് എന്നാണ് അബൂ സുഫിയാൻ ഗർജിച്ചത്. നിങ്ങൾക്ക് ഉസ്സ വിഗ്രഹമല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിക്കാൻ പറഞ്ഞത്, അല്ലാഹു മൗലാന, അല്ലാഹു ഞങ്ങളുടെ മൗലയാകുന്നു, വലാ മൗലാലക്കും, നിങ്ങൾക്ക് യാതൊരു മൗലയുമില്ല. ذلك بان الله مولى الذين امنوا وان الكافرين لا مولى لهم. എന്താ? അല്ലാഹു വിശ്വാസികളുടെ മൗലയാകുന്നു, കാഫിരീങ്ങൾക്ക് മൗലയില്ല എന്നാ പറഞ്ഞു. അവിടെ എന്താ അർത്ഥം? അവിടെ അല്ലാഹു വിശ്വാസികളുടെ മൗലയാകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സഹായിക്കുന്നവൻ, വിശ്വാസികളെ സംരക്ഷിക്കുന്നവൻ, വിശ്വാസികൾക്ക് തൗഫീഖും എളുപ്പവും നന്മയിലേക്ക് മാർഗദർശനവും അരുളുന്നവൻ മൗല അല്ലാഹുവാണ്. കാഫിരീങ്ങൾക്ക് അങ്ങനെ ഒരു മൗലല്ല. അവരെ സഹായിക്കാൻ, അവർക്ക് നന്മയിലേക്ക് ഉദവി പകരാൻ അവർ കാഫിരീങ്ങളായി തുടരെ അവർക്ക് മൗലല്ല. മൗല എന്നതിന് റബ്ബ് എന്നർത്ഥമുണ്ട്, ഉടമസ്ഥൻ, രക്ഷാധികാരി, നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ കാഫിരീങ്ങളുടെയും മൗലയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. പക്ഷേ മൗല എന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അതെന്താ? വിശ്വാസികൾക്ക് നേരെയുള്ള അള്ളാഹുവിന്റെ വിലായത്താണ്, സഹായവും സംരക്ഷണവും. ആ സംരക്ഷണം നൽകുന്നവൻ, സഹായം നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു മൗല. ആർക്ക്? വിശ്വാസികൾ. അള്ളാഹു വിശ്വാസികൾക്ക് മാത്രമാകുന്നു മൗല എന്നുള്ളതാണ് മറ്റൊരു ചരിത്ര സംഭവം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് വാപ്പ സുബൈർ ഇബ്നുൽ അവാം ചരിത്ര പ്രസിദ്ധമായ ജമൽ യുദ്ധത്തിൽ, ജമൽ യുദ്ധം നമുക്കറിയാം, ചരിത്ര പ്രസിദ്ധമായ ജമൽ യുദ്ധം, അത് അരങ്ങേറിയത് ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനുവിന്റെ ഭരണകാലത്താണ്. ജമൽ യുദ്ധത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലാൻഹ വഅർഹ പങ്കെടുത്തിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ആ സംഭവം, യുദ്ധം നടക്കാൻ സമയമാകുക, സുബൈർ ബിനുൽ അവ്വാം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം, തൽഹത്ത് ബിനു ഉബൈദില്ലയോടൊപ്പം ഒരു പക്ഷത്താണ്. അപ്പോ വാപ്പ സുബൈർ ബിനുൽ അവ്വാം മകൻ അബ്ദുല്ലാഹി ബിനു സുബൈറിനെ വിളിച്ചിട്ട് പറയാണ്, മകനെ ഇന്നേ ദിവസം കൊല്ലപ്പെടുന്നവൻ ഒന്നുകിൽ അക്രമിയാണ് അല്ലെങ്കിൽ അക്രമിക്കപ്പെടുന്നവനാണ്, മർദ്ദകനാണ് മർദ്ദിതനാണ്. ഞാൻ ഇന്ന് മർദ്ദിതനായി വധിക്കപ്പെടും എന്നുള്ളതാണ് അഭിപ്രായപ്പെടുന്നത്. ഈ ജമലിൽ ഞാൻ, ഈ യുദ്ധഭൂമിയിൽ ഇന്ന് ഞാൻ ഷഹീദാണ്, മർദ്ദിതനായ ഷഹീദാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനോട് സുബൈർ ഇബ്നു അവ്വാം പറയാണ്, വഇന്ന മിൻ അക്ബരി ഹമ്മി ലദൈനി, ഞാൻ വധിക്കപ്പെടുമ്പോൾ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ കടങ്ങളാണ്, എന്റെ കടങ്ങളാണ്. അഫതുറ യുബ്ഖി ദൈനുന മിം മാലിന ഷൈഇൻ, മകനെ വിളിച്ചിട്ട് പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ വിളിച്ചിട്ട് സുബൈർ ഇബ്നു അവ്വാം പറയാണ്, അറി സുബൈർ ഇബ്നു അവ്വാം, ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ സുബൈർ ഇബ്നു അവ്വാം, ഹവാരി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാന്റെ ഹവാരിയാണ് അറി സുബൈർ ഇബ്നു അവ്വാം. അദ്ദേഹം പറയാണ്, എന്റെ കടാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം, എന്റെ കടം വീട്ടാൻ നമ്മളുടെ സ്വത്ത് തികയുമോ മതിയാകുമോ എന്ന് നോക്കാൻ പറയണം. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ മകന് വസീയത്ത് കൊടുക്കാൻ തുടങ്ങി കടം വീട്ടാൻ വേണ്ടിയിട്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയാണ്, വാപ്പ പറഞ്ഞു, യാ ബുനൈ ഇൻ അജസ്ത അൻഹു ഫീ ഷൈഇൻ ഫസ്തഇൻ അലൈഹി മൗലായി, അതാണ് മകനെ എന്റെ കടം വീട്ടുന്ന വിഷയത്തിൽ നീ എന്തൊരു പ്രയാസം നേരിടുമ്പോഴും ഫസ്തഇൻ അലൈഹി, ആ കടത്തിന്റെ വിഷയത്തിൽ നീ സഹായം തേടിക്കോ, മൗലായ എന്റെ മൗലയോട്, എന്റെ മൗലയോട് സഹായം തേടിക്കോ. അബ്ദുള്ള പറയാണ്, മകൻ പറയാണ്, ഫവല്ലാഹി മാ ദറൈതു മാ അറാദ ഹത്താ ഖുൽതു യാ അബതി മൻ മൗലാക, എന്റെ മൗലയോട് സഹായം ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ മകൻ പറയാണ്, എനിക്ക് അറിയണില്ല വാപ്പ ഉദ്ദേശിച്ച മൗല ആരാണ്, ഏത് മൗലനോടാണ് സഹായം ചോദിക്കേണ്ടത് എനിക്ക് അറിയണില്ല, അപ്പൊ വാപ്പ ഉദ്ദേശിച്ച മൗല ആര് എന്നത് എനിക്കറിയുന്നില്ല, അതുകൊണ്ട് തന്നെ യാ അബത് മൻ മൗലാക്, വാപ്പ നിങ്ങളുടെ മൗല ആരാണ് ഞാൻ ചോദിച്ചു പോയി. കാല, അപ്പൊ സുബൈർ ബിനു അവ്വാം പറയാണ്, അള്ളാഹ് ആരാ മൗല, മൗല അള്ളാഹുവാണ്. അബ്ദുള്ള പറയാണ്, വാപ്പ പഠിപ്പിച്ചത് കൊണ്ട് മകൻ പറയാണ്, ഫവല്ലാഹി മാ വഖഅതു ഫീ ഖുർബതി മിൻ ദൈനിഹി ഇല്ലാ ഖുൽതു യാ മൗല സുബൈർ ഇഖ്ലി അൻഹു ദൈനഹു, വാപ്പാന്റെ കടത്തിന്റെ വിഷയത്തിൽ ഞാൻ ഏതൊരു പ്രയാസത്തിൽ അകപ്പെട്ടാലും ഞാൻ പറയും, യാ മൗല സുബൈർ, സുബൈറിന്റെ മൗലയായവനെ, ഇഖ്ലി അൻഹു ദൈനഹു, വാപ്പാന്റെ കടം വീട്ടണേ. ആരാ സുബൈറിന്റെ മൗല? അല്ലയാ. വാപ്പാന്റെ കടം വീട്ടണേ എന്ന് ഞാൻ ദുആ ചെയ്യും. ഫയഖദി, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയാണ്, ആ കടം വീടും എങ്ങനെ, അതിനുള്ള ഒരു വഴിയൊരുങ്ങും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ജമലിൽ വധിക്കപ്പെട്ടു റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ മകൻ വാപ്പ പറഞ്ഞനുസരിച്ച് കടക്ക് വീട്ടി. സുബൈർ ബിൻ അവ്വാമിന്റെ മൗലയായ അള്ളാഹുവിലാണ് ശരണവും ആശ്രയവും. ആ അള്ളാഹിനെ വിളിച്ചിട്ടാണ് തേട്ടം, അതാണ് പറഞ്ഞു കൊടുത്തത്, ഇസ്തഇൻ ബിഹി മൗലായ, എന്റെ മൗലയായ അള്ളാഹുവിനോട് സഹായം തേടിക്കോ എന്നാ പറഞ്ഞത് മകനോട്. അങ്ങനെ സഹായം തേടി. എന്നിട്ട് ചരിത്രം പറയുന്നത്, വാപ്പ ഷഹീദായപ്പോ, സുബൈർ റളിയല്ലാഹുവിന് ഷഹീദായപ്പോ, അബ്ദുള്ളയോട് മറ്റ് മക്കൾ വന്നിട്ട് പറയാണ്, വാപ്പാന്റെ സ്വത്ത് വീതിക്കാൻ, വാപ്പാന്റെ സ്വത്ത് വീതിക്കാൻ പറഞ്ഞു. അപ്പൊ അബ്ദുള്ള പറയാണ്, ഞാൻ സ്വത്ത് വാപ്പാന്റെ ഇവിടെ ഉണ്ട്, വീതിക്കൂല. 4 വർഷം ഞാൻ ഹജ്ജ് സീസണിൽ ആളുകൾക്കിടയിൽ വിളംബരം നടത്തും. എന്ത്? സുബൈർ ബിനുൽ അവ്വാമിന് ആരെങ്കിലും, സുബൈർ ബിനുൽ അവ്വാമിൽ നിന്ന് ആരെങ്കിലും കടം ബാധ്യതയുള്ളവനായിട്ടുണ്ടെങ്കിൽ, സുബൈർ ആർക്കെങ്കിലും നൽകാനുണ്ടെങ്കിൽ, വാപ്പ ആർക്കെങ്കിലും കടം വാങ്ങിയത് നൽകാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. 4 വർഷം ഹജ്ജ് സീസണിൽ ഞാൻ ഇത് വിളംബരം നടത്തും, ആരും വരുന്നില്ല എന്ന് കണ്ടാലാണ് സ്വത്ത് ഞാൻ വീതിക്കുക എന്ന് അബ്ദുള്ള. അല്ല, വാപ്പാന്റെ വസിയത്ത് അത് സൂക്ഷ്മമായി നടപ്പിലാക്കാനുള്ള അബ്ദുള്ളാന്റെ ആ താല്പര്യം. അങ്ങനെ 4 വർഷം കഴിഞ്ഞ്, 4 വർഷം എന്ത് ചെയ്ത്, ഇത് ഹജ്ജ് സീസണിൽ വിളംബരം നടത്തി, ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോ സ്വത്ത് വീതം വെക്കാൻ തീരുമാനിച്ചു. ആരുടെ സ്വത്ത്? സുബൈർ ബിൻ അവ്വാമിന്റെ സ്വത്ത്. ആ സ്വത്ത് വീതം വെച്ചപ്പം അബ്ദുള്ള ഇബ്നു സുബൈറിന് നാല് ഭാര്യമാരാണ്, നാല് ഭാര്യമാർ. ഈ നാല് ഭാര്യമാരിൽ ഒരാളുടെ വിഹിതം അൽഫു അൽഫിൻ വമിഅത അൽഫ് എന്നാണ്, 1,200,000 എന്നാണ് ഒരാളുടെ വിഹിതം. ആരുടെ സ്വത്ത് വിഹിതം വെച്ചപ്പോ? സുബൈറുൽ അവാമിന്റെ സ്വത്ത് വിഹിതം വെച്ചപ്പോ നാല് ഭാര്യമാർക്ക് ഒരാളുടെ വിഹിതമാണത്. ഒരാൾക്ക് മരിച്ച്, ഒരാൾ മരിച്ച് അയാൾക്ക് ഭാര്യ ഉണ്ട് എങ്കിൽ, ഭാര്യമാരുണ്ട് എങ്കിൽ, ഇയാൾക്ക് മക്കളുണ്ട് എങ്കിൽ ഭാര്യക്ക് സ്വത്തിന്റെ 1/8 മരിച്ച ആളുടെ സ്വത്തിന്റെ 1/8 ആർക്ക്? ഭാര്യമാർക്ക്. കുറെ ഭാര്യമാരുണ്ടെങ്കിലും ശരി, ഒരു ഭാര്യയാണെങ്കിലും ശരി, 1/8. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഈ 1/8 വീതിച്ചെടുക്കുക ചെയ്യാവര്. സുബൈർബുൽ അവാമിന്റെ സ്വത്തിന്റെ 1/8 4/1 12,00,000. 1/8 4/1, കാരണം എന്താ? 1/8 4 വീതിക്കണം ഭാര്യമാർക്ക് തുല്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാര്യ 1,200,000 വിഹിതമായി എടുത്തു എന്ന് പറയുമ്പോൾ ഓരോ ഭാര്യമാരും 1,200,000 വീതം എടുത്തത്, അത് സ്വത്തിന്റെ എത്ര? 1/8 ഭാഗം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വത്ത് എത്ര ആയിരിക്കും? അദ്ദേഹം ഷഹീദാകുമ്പോ ഭയപ്പെട്ടത് എന്താ? കുറെ കടണ്ട്, നമ്മളുടെ സ്വത്ത് കടം വീട്ടാൻ തികയുമോ ഇല്ലേ എന്നാണ്. പക്ഷെ സ്വത്ത് കടം വീട്ടാൻ തികഞ്ഞു എന്ന് മാത്രമല്ല, അനന്തരാവകാശികൾക്ക് വലിയൊരു വിഹിതം ശേഷിച്ചു എന്നുള്ളതാണ്. ആ ശേഷിച്ചതിന്റെ 1/8 4/1 12,00,000. അള്ളാഹു അക്ബർ. എന്തുകൊണ്ട് ഈ ഒരു സമൃദ്ധി? എന്തുകൊണ്ട് ഈ ഒരു ധന്യത? എന്തുകൊണ്ട് ഈ ഒരു പര്യാപ്തത? പിടുത്തം വിട്ടില്ല, യഥാർത്ഥ സ്രോതസ്സിൽ പിടിക്കേണ്ടടുത്ത് പിടിച്ചു. മകനോട് പറഞ്ഞത് എന്താ? ആ കടത്തിന്റെ വിഷയത്തിൽ വല്ല ഞെരുക്കമോ പ്രയാസം വരികയാണ് എങ്കിൽ, ആ കടത്തിന്റെ വിഷയത്തിൽ എന്റെ മൗലയോട് സഹായം തേടിക്കോ എന്നാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമ ഒരു പ്രയാസം വരുമ്പോ, യാ മൗല സുബൈർ, വാപ്പ സുബൈറിന്റെ വാപ്പ സുബൈർ, അദ്ദേഹത്തിന്റെ മൗലയായവനെ എന്ന് പറഞ്ഞാണ് വിളിച്ചത്, അള്ളാഹനെയാണ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ വഴിമാറി, കടങ്ങൾ വീടി, ധന്യത നിറഞ്ഞു, വലിയ ഒരു സമ്പത്ത് അനുഗ്രഹീത സ്വത്തായിട്ട് ശേഷിച്ചു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ചരിത്ര സംഭവം എടുത്ത് ഉദ്ധരിക്കുന്നത്, അള്ളാഹുവിന് മൗല എന്ന പേരുണ്ട്, ആ പേര് വിളിച്ചിട്ടുള്ള ദുആയാണ് നമ്മൾ കേൾക്കുന്നത്. മൗല എന്ന പേര് അർത്ഥമാക്കുന്നത് എന്ത്? മൗല എന്നുള്ളത് അർത്ഥമാക്കുന്നത് സഹായി, സംരക്ഷകൻ, അടിമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം, അവർക്ക് സഹായമേകാൻ മാത്രം അടിമകളുടെ ഉടമസ്ഥനായവൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ആ പേര് അതർത്ഥമാക്കിയത് ഉള്ളറിഞ്ഞ് നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിരക്കുകയും അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം നേടുകയും ചെയ്തതാണ് നമ്മളിവിടെ വായിക്കുന്നത്. മറ്റൊരു ചരിത്ര സംഭവം ഈ വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് മടങ്ങാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ഫർളാക്കിയതിന് ശേഷം ഒരു ഹജ്ജാണ് ചെയ്തത്, ഹജ്ജത്തുൽ വദാ, ഇവിടെ വാങ്ങല ഹജ്ജ്. ആ ഹജ്ജ് കഴിഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങുമ്പോൾ മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഗദീർ ഹും എന്ന് പറഞ്ഞൊരു തടാകമുണ്ട്. ഗദീർ എന്ന തടാകം, ഹും എന്ന സ്ഥലം, അവിടെ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ഒരു ജലതടാകമുണ്ട്. ആ തടാകത്തിനരികിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. തിരുനബി പറഞ്ഞു, കാനി ദുഇതു ഫാജബ്ത്, ഇവിടേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടതുപോലെ ഞാൻ ഏതായാലും ആ ക്ഷണത്തിന് ഉത്തരമേകിയിരിക്കുന്നു. ആ സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വൃത്തിയാക്കാൻ പറഞ്ഞു. അങ്ങനെ വൃത്തിയാക്കി തിരുദൂതരോടൊപ്പം ഹജ്ജിന് പോയവരൊക്കെ മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ ഗദീർ ഹുമ്മിലാണ് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് പ്രസംഗിച്ചു, ഇന്നി ഖത്തറക്തു ഫീകും അസ്സഖലൈൻ, ഭാരിച്ച രണ്ട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിൽ ഞാൻ വിട്ടേച്ചു പോകാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോ ഹജ്ജിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണ വാറണ്ട് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണ വാർത്ത കാലേ കൂട്ടി അറിയിച്ചിട്ടുണ്ട്. എന്താ തിരുദൂതർ പറഞ്ഞില്ലേ, ലഅല്ലിലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി, എന്റെ ഈ ഹജ്ജിന് ശേഷം ഇനി ഞാൻ ഹജ്ജ് ചെയ്തേക്കില്ല. ലഅല്ലിലാ അൽഖാകും ബഅദ ആമി ഹാദ, എന്റെ ഈ വർഷത്തിന് ശേഷം ഇനി ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ മാത്രല്ല, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി ഉറദീത്തുലക്കുമുൽ ഇസ്ലാമ ദീന, ദീന് പൂർത്തിയായി. തിരുദൂതർ ഏതൊരു വിഷയത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ ആ സന്ദേശം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മരണ വാർത്ത ആ ഹജ്ജിന നാളുകളിൽ തന്നെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, രണ്ട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിങ്ങളെ നിങ്ങളിൽ വിട്ടേക്കുകയാണ്. അഹദുഹുമ അക്ബർ മിനൽ ആഖിർ മിനൽ ആഖിർ, അതിൽ ഒന്ന് മറ്റേതിനേക്കാൾ കൂടുതൽ ഭാരിച്ചതാണ്. എന്താ റസൂലുള്ള ഉത്തേച്ച രണ്ടെണ്ണം? ഒന്ന് കിതാബല്ലാ, അള്ളാഹുവിന്റെ കിതാബാണ് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പഠിക്കാനും ഖുർആൻ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും ഖുർആനിൽ നിന്ന് ഹിദായത്ത് ഉൾക്കൊള്ളുവാനുമുള്ള നിർദ്ദേശങ്ങൾ അവിടെ വെച്ചിട്ട് ശക്തമായിട്ട് പറഞ്ഞു. രണ്ടാമത് വിട്ടേച്ച ബാധ്യത എന്താ? കിതാബുള്ള കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തേത് വഇത്രതി അഹ്ല ബൈതി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അഹ്ലുൽ ബൈത്ത്, നബി കുടുംബം ആരാ? അഹ്ലുൽ ബൈത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, പേരമക്കൾ ഫാത്തിമ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹിൽ ജമീഅ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ. അതേപോലെ തന്നെ സൈനബ്, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മക്കൾ. അതേപോലെ അഹ്ലുൽ ബൈത്തിൽ പിന്നെയും മെമ്പർമാരുണ്ട്. ആലു അബ്ബാസ്, അബ്ബാസിന്റെ കുടുംബം, ആലു അഖീൽ, അഖീലിന്റെ കുടുംബം, ആലു ജാഫർ, ജാഫറിന്റെ കുടുംബം, ആലു അലി, അലിയാരുടെ കുടുംബം, ഇങ്ങനെ ആലു ഉബൈദ തുടങ്ങി പലരുമുണ്ട്. ഇവരൊക്കെ അഹ്ലുൽ ബൈത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വഇത്രതി അഹ്ല ബൈതി, ഞാൻ വിട്ടേക്കുന്ന രണ്ടാമത്തെ ബാധ്യത അത് എന്റെ കുടുംബമാണ്, നബി കുടുംബം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉപദേശം തുടർത്തി. തിരുദൂതർ പറഞ്ഞു, ഇന്നല്ലാഹ മൗലായി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മൗലയാകുന്നു, വ അന വലിയ്യു കുല്ലി മുഅ്മിനിൻ, ഞാൻ എല്ലാ വിശ്വാസികളുടെയും വലിയുമാകുന്നു. വലിയെന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരവാദി എന്ന അർത്ഥത്തിൽ വലിയാകുന്നു. അള്ളാഹു എന്റെ മൗലയാകുന്നു. അള്ളാഹു മൗലയാകുന്നു പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായിയും സംരക്ഷകനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപാലിക്കുന്നവനുമായ മൗലയാകുന്നു എന്നർത്ഥത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവിടെ വെച്ച് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മൻ കുന്തു വലിയുഹു ഫഹാദ വലിയുഹു, അല്ലാഹുമ്മ വാലി മൻ വാലാ വആദി മൻ ആദ, ഞാൻ ആരുടെ വലിയാണോ അവർക്ക് അലിയും വലിയാണ്, റളിയല്ലാഹു തആല അൻഹു അലി വലിയാണ്. അല്ലാഹുമ്മ വാലി മൻ വാലാ, അലി ആരോട് സ്നേഹവും മൈത്രിയും വെക്കുന്നവരോട് അല്ലാഹുവേ നീ സ്നേഹം പുലർത്തണമേ, അലിയാരോട് വാദിമൻ ആദാ, അലിയാരോട് ശത്രുത വെക്കുന്നവരോട് നീ ശത്രുത വെക്കണമേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്തു. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മഹത്താണ് അറിയിക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് അറിയിക്കുന്നത്. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാരണം എന്താ, അലി നബി കുടുംബത്തിലെ മെമ്പറാണ്, കുട്ടികളിൽ വെച്ച് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനങ്ങൾ ചെയ്ത മഹാനാണ്, ജീവൻ പോലും പണയപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുവാൻ മുതിർന്ന വ്യക്തിത്വമാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. ഇതാണ് അവിടെ നടന്നത്. ഇവിടെ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഈ ഖദീർ ഹും എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയാരുടെ വിഷയത്തിൽ ഇന്നഹു ഖലീഫത്തി മിൻ ബഅദി എന്ന് പറഞ്ഞു എന്നാണ് ഷിയാക്കൾ പറയാറുള്ളത്. അത് ശരിയല്ല, അത് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഇന്നഹു ഖലീഫത്തി മിൻ ബഅദി, എന്റെ ശേഷം അലി ഖലീഫയാണ് എന്ന് പറയുന്ന ഭാഗം ഷിയാക്കൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതേസമയം ഞാൻ ആരുടെ വലിയാണ് അവർക്ക് അലിയും വലിയാണ്, അല്ലാഹുമ്മ വാലിമൻ വാലാ വാദിമൻ ആദാ എന്ന് റസൂലുള്ള ദുആ ചെയ്ത് അതും സഹിയാണ്. പക്ഷെ അവിടെ എന്തെങ്കിലും ഇവരൊരു കൂട്ടൽ നടത്തുന്നുണ്ട്. അവിടെ വെച്ച് ഖദീർ ഹുമ്മിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ തന്റെ ശേഷമുള്ള ഖലീഫയാക്കി നിശ്ചയിച്ചു എന്നുള്ളത് അത് സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ദുൽഹജ്ജ് 18 ഖദീർ ഹുമ്മ എന്ന് പറഞ്ഞിട്ടൊരു ആഘോഷമുണ്ട് ഷിയാക്കൾക്ക്. ആ ആഘോഷം അവർ സംഘടിപ്പിക്കാൻ കാരണം ഇങ്ങനെ ഒരു വസീയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്, അതിന്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ അത് സഹിയായി സ്ഥിരപ്പെട്ടതല്ല. അവർക്ക് ഈ വിഷയത്തിൽ കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ട് ഈ ഒരു സഹിയല്ലാത്ത റിപ്പോർട്ടിന്റെ പേരിൽ. അത് ഇവിടെ ഇത്തരണത്തിൽ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു മൗലായ, തീർച്ചയായും അള്ളാഹു എന്റെ മൗലയാകുന്നു. അവിടെ അള്ളാഹു മൗല എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പേരാണ് മൗല എന്നുള്ളത്. അൽ മൗല അർത്ഥം എന്താണ്? അർത്ഥം അള്ളാഹു സഹായിയാകുന്നു, അള്ളാഹു താങ്ങേകുന്നവനാകുന്നു, അള്ളാഹു തന്റെ ദാസനെ സഹായിക്കാൻ മാത്രം ദാസന്റെ മാലിക് ഉടമസ്ഥനാകുന്നു തുടങ്ങിയുള്ള അർത്ഥങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം മൗല എന്ന പദം അത് മറ്റു ചില ആശയങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇപ്പൊ പടപ്പുകളെ കുറിച്ച് മൗല എന്ന് പറയും, പടപ്പുകളെ കുറിച്ച് മൗല എന്ന് പറയും. കുറെ ചരിത്ര സംഭവങ്ങളുണ്ട്. യജമാനന്മാരെ കുറിച്ച് മൗല എന്ന് പറയും, അടിമകളുടെ യജമാനന്മാർ അവരെ കുറിച്ച് മൗല എന്ന് പറയും. അതേപോലെ അടിമകളെ കുറിച്ച് മൗല എന്ന് പറയും, അടിമകളെ കുറിച്ച് മൗല എന്ന് പറയും. അത് അള്ളാഹു മൗലയാണെന്ന് പറയുന്നത് പടപ്പുകൾ മൗലയാണെന്ന് പറയുന്നത് ഒരുപോലെ അല്ല. അള്ളാഹു മൗല എന്ന് പറയുമ്പോൾ സംരക്ഷണവും സഹായവും കാവലും അതിന്റെ പൂർണ്ണാർത്ഥത്തിലാണ്, പൂർണ്ണാർത്ഥത്തിൽ. പടപ്പുകൾ അവർ മൗലയാണെന്ന് പറയുമ്പോൾ അതിന്റെ ആശയവും അതിന്റെ തേട്ടവും പടപ്പുകളുടെ അപൂർണതക്കനുസരിച്ച് അപൂർണ്ണമാണ്. പടപ്പുകൾ മൗലയാണ് എന്നറിയിക്കുന്ന ചില സംഭവങ്ങൾ, ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയി. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഒരു സ്വപ്നം, അതെന്താ? ഉമർ പറയാണ്, ഇന്നി റായിത്തു കഅന്ന ദീകൻ അഹ്മറ നഖറനി നഖറതൈനി ഔ സലാസ, ഒരു സ്വപ്നം ഞാൻ കണ്ട, ആ സ്വപ്നത്തിൽ ഒരു പൂവൻ കോഴി എന്നെ രണ്ടോ മൂന്നോ തവണ കൊത്തുകയുണ്ടായി. വല അറാ ഫീ ദാലിക ഇല്ല ഹുദൂറ അജലി, ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് എന്റെ മരണം അടുത്തതായിട്ടാണ്. ഇതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഒരു പൂവൻ കോഴി തന്നെ രണ്ടോ മൂന്നോ തവണ കൊത്തുന്നത് കണ്ടു എന്നാണ്, എന്റെ മരണം ആസന്നമായി എന്നുള്ളതാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്ന് ഉമർ പറഞ്ഞു. ഇത് പറഞ്ഞു ഉമർ മാർക്കറ്റിൽ കറങ്ങി, മാർക്കറ്റിൽ വെച്ച് ഉമർ അബൂലുലു അൽ മജൂസിയെ കണ്ടു, അബൂലുലു അൽ മജൂസിയെ കണ്ട. ഈ അബൂലുലയാണ് ആരെ കുത്തണത്? ഉമറിനെ നിസ്കാരത്തിൽ കുത്തണത്. ഈ മജൂസിയെ മാർക്കറ്റിൽ കണ്ടപ്പോ അബൂലുലു അൽ മജൂസി അൽ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹുവിന്റെ അടിമയാണ്, മുഗീറ ഇബ്നു ശുഅബയുടെ അടിമയാണ് അബൂലുലു എന്ന് പറയുന്ന മജൂസി. അദ്ദേഹം ഈ അബൂലുലു എന്ന് പറയുന്ന മലഊൻ മജൂസി, അയാൾ ഈ ആസുകളിലൊക്കെ നിർമ്മിക്കുന്ന ഒരു പണിക്കാരനാണ്, ആസുകളിലൊക്കെ നിർമ്മിക്കുന്ന ഒരു പണിക്കാരനാണ്. ഉമറിനെ കണ്ടപ്പോ അബൂലുലു പറയാണ്, അലാ തുക്കല്ലിമു മൗലായ യദഉ അന്നി മിൻ ഹറാജി, എന്റെ മൗലയോട് എന്റെ ഹറാജ്, ഹറാജ് എന്ന് പറഞ്ഞാൽ നികുതി അല്ലെങ്കിൽ കപ്പം, അത് ലഘൂകരിക്കുവാൻ വേണ്ടി നിങ്ങളൊന്ന് സംസാരിക്കൂലേ എന്ന് പറയുന്നുണ്ട്. ഉമറിനോട് അബൂലുലു പറയാണ്, മാർക്കറ്റിൽ വെച്ച് എന്റെ മൗലയോട്, എന്താ മൗല എന്ന് പറഞ്ഞ? എന്റെ സയ്യിദ് യജമാനൻ. ആരാ യജമാനൻ? മുഗീറത്ത് ബിൻ ശുഅബയാണ്. മുഗീറയോട് എന്റെ ഈ ഹറാജ് നികുതി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കൂലേ എന്നാണ്. അപ്പൊ ഉമർ ചോദിച്ചു, കം ഹറാജുക്ക്, നിങ്ങളുടെ ഹറാജ് എത്രയാണ്? അപ്പൊ പറഞ്ഞു, ദീനാർ, ഒരു ദീനാർ സ്വർണ്ണ നാണയമാണ്. അപ്പൊ ഉമർ പറഞ്ഞു, ഇന്നക്കല ആമിലുൻ മുഹ്സിൻ, നിങ്ങൾ നന്നായി പണി ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോ അബൂലുല റസൂൽ ഉമറിനോട്, വസി അന്നാ സാദുലുക് വബാഖബി, ഉമറേ നിങ്ങളുടെ നീതി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് എനിക്ക് നേരെ കുടിസായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമറിനെ കൊല്ലാൻ അയാൾ ഉള്ളിൽ തീരുമാനിച്ച്. ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു ഹഞ്ചർ കടാര നിർമ്മിച്ച് അതിൽ വശം വെച്ചെന്നാണ്. എന്നിട്ട് ഈ ദുഷ്ടൻ ഈ കടാര ഇങ്ങനെ ആളുകളെ കാണിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുന്നതാണ്. അത്ര നല്ല ഇതിലാണ് അത് ഉണ്ടാക്കിയിരുന്നത്. പറയാണ് ഇതുകൊണ്ട് ആരെ കുത്തിയിട്ടുണ്ടെങ്കിലും അയാളെ കഥ കഴിക്കാൻ പര്യാപ്തമാണ് എന്ന് അബൂലുലുവിനോട് പറയാറുണ്ട്. ഇതാണ് ഏതായാലും അബൂലുലു ഉമർ റളിയല്ലാഹു തആല കുത്താനാണ് ചെയ്ത കരാറുണ്ടാക്കിയത്. ഈ സംസാരത്തിനപ്പുറം ഉമറിനെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മസ്ജിദ് നബവിയിലെ മെഹ്റാബിൽ വെച്ച് സുബഹി നമസ്കരിച്ചുകൊണ്ടിരിക്കെ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലനുവിനെ അബൂലുലു എന്ന് പറയുന്ന ഈ മജൂസി കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അവിടെ മൗലായ് എന്ന് പറഞ്ഞ് മുഗീറയെ കുറിച്ച് ആര്, മജൂസി ആരോട്? ഉമറിനോട്. അപ്പോ യജമാനന്മാർക്ക് മൗല എന്ന് അറബി ഭാഷയിൽ പറയും. ഇതേപോലെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഉഹദിൽ ഷഹീദായ സംഭവവുമായി ബന്ധപ്പെട്ട് വഹ്ഷി ഇബ്നു ഹർബ് ഫിൽക്കാലത്ത് പറയുന്നുണ്ട്, ഉമർ എങ്ങനെയാണ് ഹംസത്തിനെ കൊന്നത് ഉഹദിൽ വഹ്ഷി. അത് പറയുമ്പോൾ വഹ്ഷി പറയുന്നത് ബദർ യുദ്ധത്തിൽ ഹംസത്ത് തുഅയ്മ ഇബ്നു അദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊന്ന്. ജുബൈർ ഇബ്നു മുത്തഅിമിന്റെ പിതൃ സഹോദരനാണ് ആര്, തുഅയ്മ. ഈ തുഅയ്മയെ ഹംസത്ത് ബദറിൽ കൊന്ന്. വഹ്ഷി ജുബൈർ ഇബ്നു മുത്തഅിമിന്റെ അടിമയാണ്. വഹ്ഷി ജുബൈർ ഇബ്നു മുത്തഅിമിന്റെ അടിമയാണ്. ജുബൈറിന്റെ പിതൃ സഹോദരനെയാണ് ഹംസത്ത് ബദറിൽ കൊന്നത്. അപ്പൊ ആ വിഷയത്തിൽ എങ്ങനെയാണ് വഹ്ഷി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് എന്നത് വിശദീകരിക്കുമ്പോൾ പറയാണ്, ഖാലലി മൗലായ ജുബൈർ ബിനു മുത്തഅിം, എന്റെ മൗല ജുബൈർ ബിനു മുത്തഅിം എന്നോട് പറഞ്ഞു, ഇൻ ഖതൽത ഹംസത ബി അമ്മി ഫഅൻത ഹുർ. ഹംസ ബദറിൽ വെച്ച് എന്റെ അമ്മിനെ പിതൃ സഹോദരനെ കൊന്നിട്ടുണ്ട്, നീ ഹംസത്തിനെ കൊല്ലുകയാണ് എങ്കിൽ നീ സ്വതന്ത്രനാണ്, ഹുറാണ്. ഇത് ആരാ പറയണത്? വഹ്ഷി പറയാണ് ഹംസയെ കൊന്ന വിഷയത്തിൽ. എന്റെ മൗല ജുബൈർ ബിനു മുത്തഅിം പറഞ്ഞു, ഹംസ എന്റെ പിതൃവിനെ കൊന്നു, അതിന് പകരം നീ ഹംസയെ കൊല്ലുകയാണ് എങ്കിൽ നീ സ്വതന്ത്രനാണ്, നിനക്ക് ഫ്രീഡം നേടി പോകാം എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ പിന്നെ അദ്ദേഹം വഹ്ഷി പറയാണ് ഹംസത്ത് ഉഹദിൽ സംബന്ധിച്ചു സുബാഹ് എന്ന് പറയുന്ന വ്യക്തി ഉഹുദിൽ എടുത്തു ചാണ്ടിയിട്ട് പറഞ്ഞു, മുശ്രിക്കളുടെ പക്ഷത്ത് വന്നാണ്, ഹൽമി മുബാരിസ്, ദൊന്ന യുദ്ധത്തിൽ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഹംസണ്ട് ഇറങ്ങി, ഞാൻ ദൊന്ന യുദ്ധത്തിന്, നിന്നോട് ദൊന്ന യുദ്ധത്തിന് ഞാനുണ്ട് എന്ന് ഹംസത്ത് ഇറങ്ങി. അങ്ങനെ ഹംസത്ത് ഈ സുബായിനെ ഏറ്റുമുട്ടി വധിച്ച് മടങ്ങുന്ന വേളയിൽ വഹ്ഷി പറയാണ്, ഞാനൊരു പാറക്കൊളിഞ്ഞ് നിന്ന്, എന്നിട്ട് തിരിച്ച വരുന്ന ഹംസത്തിനെ അശ്രദ്ധയിലാണ് ഹംസത്ത്, മനസ്സിലല്ലേ, ചാട്ടുളി എറിഞ്ഞ് അത് അദ്ദേഹത്തിന്റെ പൊക്കുകളിലൂടെ പ്രവേശിച്ച് കാലുകൾക്കിടയിൽ വെളിയിൽ ചാടി ഹംസത്ത് വീണ് അദ്ദേഹം ഷഹീദായി. ഇതാണ് ആര് പറയണത്? വഹ്ഷി പറയണത്. ഇവിടെ വിഷയം വഹ്ഷി ജുബൈർ ബിനു മുത്തഅിമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? എന്റെ മൗല ജുബൈർ എന്നോട് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ അടിമകളെ ഉടമപ്പെടുത്തിയവരെ കുറിച്ച് എന്ത് പറയും? മൗല എന്ന് പറയും. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഞാൻ ഈ സംഭവം ഉദ്ദേശിച്ചത്. സൽമാൻ അൽ ഫാരിസി ഇസ്ലാം സ്വീകരിച്ച സംഭവത്തിൽ സൽമാൻ അൽ ഫാരിസി നമുക്കറിയാം പേർഷ്യയിലെ ജയ് ഗോത്രക്കാരനാണ് ആര്? സൽമാൻ അൽ ഫാരിസി. സത്യാന്വേഷിയായ സൽമാൻ അൽ ഫാരിസി പേർഷ്യയിൽ നിന്ന് യാത്ര തിരിച്ച് സിറിയയിലൂടെ വിവിധ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ നാടുകളിലൂടെ സത്യാന്വേഷിയായി സഞ്ചരിച്ച് അവസാനം ചെയ്ത് ഒരടിമയായി മാർക്കറ്റിൽ വിൽക്കപ്പെട്ട് മദീനയിലെത്തി. ബനു കുറയ്ന ഗോത്രക്കാരിൽ ഒരു ജൂതരുടെ ജൂത കുടുംബത്തിന്റെ ഒരു ജൂത പെണ്ണിന്റെ കീഴിൽ അടിമയായിട്ട് ജോലി ചെയ്യാൻ ആര്, സൽമാൻ അൽ ഫാരിസി. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ മദീനയിൽ ഉദയം ചെയ്യാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണുക, തിരുനബിയെ പുൽകുക എന്നുള്ളതാണ്, മനസ്സിലായി. അദ്ദേഹത്തിന്റെ പ്രതീക്ഷയൊക്കെ അതാണ്. പക്ഷെ അടിമയായ സൽമാൻ അൽ ഫാരിസി കൂടുതൽ വാർത്തകൾ അറിയുന്നില്ല, വിവരം അറിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് അങ്ങനെ സൽമാൻ ഫാരിസി പറയുന്നത്, ഞാൻ ഈത്തപ്പന്റെ മുകളിൽ നന്നാക്കുകയാണ്, ഈത്തപ്പനെ നന്നാക്കുകയാണ്, അടിമല്ലേ. അപ്പോഴാണ് ഈത്തപ്പന്റെ അടിയിൽ എന്റെ യജമാനരും അതേപോലെ തന്നെ ആളുകളൊക്കെ പാടെ സംസാരിക്കുന്നത്. ആരെക്കുറിച്ച്? ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത പലായനം ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത അവർ സംസാരിക്കുകയാണ്. സൽമാൻ ഫാരിസി പറയാൻ, ഞാൻ ഉടനെ ഈത്തപ്പനമെന്നുണ്ട് ഇറങ്ങി, എന്നിട്ട് ഞാൻ ചോദിച്ചു, മൽ ഖബർ, മാഹു, എന്താണ് ന്യൂസ്, ആരാണ് ഈ വന്ന വ്യക്തി? ഇങ്ങനെ ചോദിക്കുക. അടിമയാണ് ചോദിക്കണേ ഇറങ്ങി വന്നിട്ട് ആര്, യജമാനന്മാരോട് ഈ വർഷം. അപ്പൊ സൽമാൻ ഫാരിസി പറയാണ്, ഫറഫ മൗലായ യദഹു ഫലകമനി ലക്മതൻ ശദീദതൻ എന്നാണ്. എന്റെ മൗല കൈ ഉയർത്തിയിട്ട് ഒരൊറ്റ അടിയാണെന്നാണ്, ശക്തമായ രീതിയിൽ എന്നെ തൊഴിച്ചിട്ട് പറഞ്ഞു മാലക്ക വലിഹാദ. നീ എന്തിനാ അപ്പൊ അതറിയണത്? അടിമക്ക് അടിമന്റെ പണി ചെയ്താ പോലെ നീ എന്തിനാണ് അറിയുന്നത്? അഹ്ബിൽ അല അമലിക്ക്, ജോലി ചെയ്യെന്ന് പറഞ്ഞിട്ട് ആട്ടി വിട്ടു എന്നാണ്. അപ്പൊ ഇവിടെ സൽമാൻ ഫാരിസി അദ്ദേഹം കാതോർക്കുന്ന ഒരു വിഷയമാണ് എന്ത് ചെയ്തത്, സംസാരിക്കണം. അപ്പൊ മുപ്പറിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല, വീഴും തോന്നി, ഇറങ്ങി എന്നിട്ട് ചോദിച്ചതാണ്. അപ്പോ എന്റെ മൗലായ കൈ ഉയർത്തിയിട്ടൊരു ഒറ്റ അടിയെന്നാണ്, എന്നിട്ട് നീ എന്തിനാ അപ്പൊ അത് അന്വേഷിക്കുന്നത്, ജോലി ചെയ്യെന്ന് പറഞ്ഞ് വിട്ടു എന്നാണ്. ഏതായാലും പിന്നെ സൽമാൻ ഫാരിസി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെയും സൽമാൻ ഫാരിസി പറയുന്നത് എന്താണ്, യജമാനെ കുറിച്ച് മൗലായ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പിന്നെ വിഷയം ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു മൗല എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നത് എന്ത്? പടപ്പുകൾ മൗല എന്ന് അവർ ചേർത്ത് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നത് എന്ത്? ഇമാം അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോ ഒരു സംഭവം, ഹസൻ റളിയല്ലാഹു തആല അൻഹു നടന്നു പോവുകയാണ്. അപ്പൊ ഒരു കറുത്ത അടിമ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ അടിമ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള അടിമ കഴിക്കും, അടുത്ത ഉരുള തൊട്ടടുത്തൊരു പട്ടി ഇരിക്കുന്നുണ്ട് അക്രമക്കുമുള്ള, ആ പട്ടിക്ക് കൊടുക്കും. അങ്ങനെയാണ് ആ അടിമ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആ അടിമനോട് ചെന്നിട്ട് പറഞ്ഞു, മാ യഹ്മിലു കാലാ ഹാദ, ഇങ്ങനെ ഒരു ഉരുള നീ തിന്നു ഒരുള്ള പട്ടിക്ക് കൊടുക്കണം, ഇതിന് നിന്നെ പ്രേരിപ്പിച്ചത് എന്ത്? അപ്പൊ ആ അടിമ പറയാണ്, ഇന്നി അസ്തഹി അൻ ആകുല വല ഉത്വയമു, ഞാൻ തിന്നുക ആ പട്ടി നോക്കിയിരിക്കുക തിന്നാതിരിക്ക, ഞാൻ അതിനെ തൊട്ട് ലജ്ജിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ്. അപ്പൊ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നീ പോകാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞ, അത് അതൊരടിമയാണ്, അടിമയാണ്, നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാൻ നടത്തുന്നത്. ഇത് ഹസൻ റളിയല്ലാഹു തആല അവിടെ വിട്ടുപോയി. എന്നിട്ട് ഈ അടിമയുടെ സയ്യിദിന്റെ അടുക്കൽ പോയിട്ട് ഈ അടിമനെ വാങ്ങി, ആ അടിമ ഇരിക്കണ തോട്ടവും ആര് വാങ്ങി? ഹസൻ റളിയല്ലാഹു തആല വാങ്ങി. ആ തോട്ടവും വാങ്ങി, ഈ അടിമനീണ്ട് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഹസൻ റളിയല്ലാഹു തആല ഈ അടിമനെ മോചിപ്പിച്ചു. അടിമനോട് പറഞ്ഞു, ഈ തോട്ടം ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട്, ഈ തോട്ടം നിനക്കാണെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, അടിമ പറയാണ്, യാ മൗലായി ഖദ് വഹബ്തുൽ ഹായിതല്ലദീ വഹബ്തനി, നിങ്ങൾ എനിക്ക് ദാനമായി നൽകിയ തോട്ടം ഞാൻ അത് ദാനം ചെയ്തിരിക്കുന്നു എന്ന് അപ്പം അടിമ പറഞ്ഞു എന്നാണ്. അടിമയാണെങ്കിലും അടിമ വളരെ തൻ്റെടിയും നല്ല ഒരു നിശ്ചയദാർഢ്യവും നല്ലൊരു പ്രതീക്ഷയുമുള്ള വ്യക്തിത്വമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഉരുള തിന്നുമ്പോൾ ഒരുള്ള പട്ടിക്ക് കൊടുത്തത്. ഹസൻ റളിയല്ലാഹു തആല ഇത് കണ്ടിട്ട് എന്തിനാ അപ്പം നിങ്ങൾ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ തിന്നാ അത് തിന്നാതിരിക്കുക, അതിനെ തൊട്ട് ഞാൻ ലജ്ജിക്കണം. അപ്പൊ ഹസൻ റളിയല്ലാഹു തആലന്റെ വ്യക്തിത്വം, അദ്ദേഹം ആ തോട്ടത്തിന്റെ ഉടമന്റെ അടുത്ത് ചെന്നിട്ട് ആദ്യം ഈ അടിമനോട് വാങ്ങി, പിന്നെ ആ തോട്ടം വാങ്ങി, എന്നിട്ട് അടിമനോട് വന്നിട്ട് പറയാം, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, ഈ തോട്ടം ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട്, ആ തോട്ടം നിനക്ക് ഞാൻ ഉടമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അടിമ ഹസൻ റളിയല്ലാഹു തആലനോട്, യാ മൗലായി ഖദ് വഹബ്തുൽ ഹായിതല്ലദീ വഹബ്തനി, നിങ്ങൾ എനിക്ക് ദാനം നൽകിയ തോട്ടം അത് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നോക്കൂ നിങ്ങൾ, ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മോചിപ്പിച്ച്, അപ്പൊ ആ അടിമ എന്തായി? ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലായി. അതുകൊണ്ടാണ് അടിമ പറയുന്നത് യാ മൗലായി എന്ന്. ഇവിടെ അടിമകൾ അവരുടെ സയ്യിദന്മാരെ മൗല എന്ന് വിളിച്ചു, യജമാനന്മാർ എന്ന അർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല മൗല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിലാണ്, അന്യൂനമായ കുറവുകളില്ലാത്ത അർത്ഥവും തേട്ടവുമാണ് അതിനുള്ളത് എന്നാണ്. ഇതേപോലെ അടിമകൾക്ക് മൗല എന്ന് പറയും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ചരിത്രം ഞാൻ മുമ്പ് ഒരിക്കൽ ഉണർത്തിയിട്ടുണ്ട് ഏതൊരു ക്ലാസ്സിൽ, എങ്കിലും ഇവിടെ ഒന്നുകൂടി ഉണർത്താം. ഇമാം സുഹരി ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചത് ഉദ്ധരിച്ചത് ഇപ്രകാരം വായിക്കാം. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അമവി ഖലീഫയാണ്. അദ്ദേഹം ഒരിക്കൽ ഇമാം സുഹരിയോട് ചോദിക്കുകയാണ്, ഇബ്നു ഷിഹാബ് ഇബ്നു സുഹരിയോട് ചോദിക്കുകയാണ്, മൈ യസൂദു മക്ക, മക്കയുടെ നേതൃപദവി ആർക്കാണ്? വൈജ്ഞാനികമായിട്ടുള്ള നേതൃപദവിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പറഞ്ഞു, അവിടെ അതാ ഇബ്നു അബി റബാഹ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഹിഷാം ചോദിക്കുകയാണ്, അമിനൽ അറബി അമിനൽ മവാലി, അറബികളിൽപ്പെട്ട വ്യക്തിയാണോ അപ്പ അതല്ല മൗലയാണോ? എന്താ മൗല എന്നാണ് അർത്ഥം? ആ അടിമ മൗല എന്ന് പറഞ്ഞെങ്കിൽ അടിമക്ക് പറയും. എങ്ങനെയുള്ള അടിമ? മോചനം നൽകപ്പെട്ട അടിമ. മൗലൽ ഇസ്ലാം, മൗലൽ ഹലിഫ്, അതേപോലെ മൗലൽ ഖബീല എന്നൊക്കെ പറയും. യുദ്ധം നടന്നിട്ട് അടിമകളെ പിടിച്ചാൽ, ആരെങ്കിലും ആ അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിമയെ ചേർക്കൽ ഈ മോചിപ്പിച്ചവരിലേക്കാണ്. അതാണ് മൗലൽ ഖബീല എന്ന് പറയും. മൗലാഹും എന്ന് പറയും, മൗലാഹും. അതേപോലെ തന്നെ മൗലൽ ഇസ്ലാം എന്ന് പറയും. വല്യാപ്പന്മാർ അടിമകളായി പിടിക്കപ്പെടുകയും അവര് അല്ലെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് അവരെ ഇസ്ലാമാക്കിയത്? അവരിലേക്കാണ് പിന്നെന്ത് ചെയ്യുക, ഈ പുതു മുസ്ലിമീങ്ങളെ ചേർക്കുക. അവരുടെ മക്കൾക്ക് മൗല എന്ന് പറയും. ഇപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മൗലയാണ്. ഇമാം ബുഖാരി മൗല എന്ന് പറയുമ്പോൾ ഇമാം ബുഖാരി നേരിട്ട് മൗല അല്ല, അടിമല്ല. പിന്നെ ഇമാം ബുഖാരിയുടെ വല്യാപ്പ, ഇമാം ബുഖാരിയുടെ വല്യാപ്പ അദ്ദേഹം പേർഷ്യക്കാരനാണ്, മജൂസിയായിരുന്നു. പക്ഷേ യമാനുൽ ജാഫി റഹിമഹുല്ലയുടെ കയ്യാലാണ് ഇമാം ബുഖാരിയുടെ വല്യാപ്പ ഇസ്ലാം സ്വീകരിച്ചത്, വല്യാപ്പ ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോ ഇമാം ബുഖാരിയുടെ വല്യാപ്പ ജാഫിയിലേക്കാണ് ചേർക്കുക, കാരണം അദ്ദേഹത്തിന്റെ കയ്യാൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് നിലക്ക്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ഒക്കെ പിൽക്കാലത്ത് മൗലൽ ഇസ്ലാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൗലമാരാണ്, പക്ഷേ അത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട മൗല എന്ന അർത്ഥത്തിൽ അല്ല, ഈ അർത്ഥത്തിൽ. അതേപോലെ ഇമാം മാലിക് മൗലയാണ്, ഇമാം മാലിക്കാരാണ്, മൗലയാണ്. പക്ഷെ ഇമാം മാലിക് എങ്ങനെയാണ് മൗല? ഇമാം മാലിക് അദ്ദേഹത്തിന്റെ വല്യാപ്പ അബു ആമിർ, അവർ യമനികളാണ്, ഹിമ്യർ ഗോത്രക്കാരാണ്, അസ്ബഹികളാണ്. അവരെക്കാരാണ് യമനികളാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി യമനികളാണ്. അടിസ്ഥാനപരമായിട്ട് അവർ ഹിമ്യരികളാണ്, അസ്ബഹികളാണ്. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് യമനിൽ കച്ചവടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവടം യമനിൽ നോക്കിയിരുന്ന ആളുകളാണ് ആര്? ഈ ഹിമ്യരികളായ അസ്ബഹി, ആ കുടുംബം. അപ്പോ അവരുടെ ചുമതലയും കാര്യങ്ങളൊക്കെ തൽഹത്ത് ബിൻ ഉബൈദില്ല ഏറ്റെടുത്തു. തൽഹത്ത് ബിൻ ഉബൈദില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിലൊരാൾ. അദ്ദേഹവുമായിട്ട് അവർ കരാറിലായിരുന്നു. അങ്ങനെ തൽഹത്ത് ബിൻ ഉബൈദില്ല അവരെന്ത് ചെയ്ത് കൊണ്ടുവന്നു, അവരിലെ ഒരു വ്യക്തിയാണ് ആര്? ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് മൗല എന്ന് പറയും. പക്ഷേ മൗല എങ്ങനെ അർത്ഥത്തിൽ? യുദ്ധത്തിൽ പിടിക്കപ്പെട്ട മൗല എന്നുള്ള അർത്ഥത്തിലല്ല, മൗലൽ ഹലിഫ് എന്ന അർത്ഥത്തിൽ. ചരിത്രത്തിൽ കുറെ മഹത്തുക്കളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അബുൽ ആലിയ റയാഹി, ലൈസ് ബിൻ സഅദ്, ഇവരൊക്കെ ഇവരെപ്പോലെ ഉദാഹരണം. ഇപ്പൊ ബനു ഫഹം ഗോത്രത്തിൽ പെട്ട ആളാണ് ലൈസ് ഇബ്നു സഅദ്. ലൈസ് ഇബ്നു സഅദ് എന്ന് പറഞ്ഞെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ ഈജിപ്തിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഇമാം മാലിക്കിനേക്കാൾ വിജ്ഞാനത്തിൽ നിറവുള്ള വ്യക്തിയാണ് ആര്? ലൈസ് ഇബ്നു സഅദ്. ഈ ലൈസ് ഇബ്നു സഅദ് അടിമയായിരുന്നു, യുദ്ധത്തിൽ ബന്ദിയായിരുന്നു. പക്ഷെ ബനു ഫഹം ഗോത്രമാണ് അവരെ അദ്ദേഹത്തെ മോചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ലൈസ് ഇബ്നു സഅദിനെ ബനു ഫഹം ഗോത്രത്തിലേക്കാണ് ചേർക്കപ്പെടുക. ലൈസ് ബിൻ സഅദ് അൽ ഫഹ്മി എന്ന് പറയും. അദ്ദേഹം മൗലയാണ്, പക്ഷെ അദ്ദേഹത്തെ മോചിപ്പിച്ചവരിലേക്ക് ചേർത്ത്. ഇതേപോലെ ചിലരെ കുറിച്ച് പറഞ്ഞു ഖുറൈശി എന്ന് പറയും. യഥാർത്ഥത്തിൽ ഖുറൈശി അല്ല, പിന്നെയോ ഖുറൈശികൾ യുദ്ധത്തിൽ മോചിപ്പിച്ചു എന്ന അർത്ഥത്തിൽ അടിമയെ എന്ത് ചെയ്യും? മോചിപ്പിച്ചവരിലേക്ക് ചേർക്കും, അവർ മൗലമാരാണ് എന്ന അർത്ഥത്തിൽ. ഇവിടെ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ല അദ്ദേഹത്തെ മക്കയിൽ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് ഹിഷാമ് ചോദിക്കുകയാണ് ആരാണ് മക്കയുടെ നേതൃപദവിയിലുള്ളത് സുഹ്രിയോട്. അപ്പൊ അതാ ആണെന്ന് പറയാണ്. അപ്പൊ ഹിഷാമ് പറയാണ് അറബികളിൽ പെട്ട ആളാണോ അതല്ല മൗലമാരിൽ പെട്ടവനാണോ? അപ്പൊ ആരാ അതാ ബിൻ റബാഹ്? അറബിയല്ല, പിന്നെയോ മൗലയാണ്. അപ്പോ ഹിഷാം വീണ്ടും ചോദിക്കുകയാണ് ഫഅഹ്ലുൽ യമൻ, യമനികളിൽ ആരാണ് നേതാവ്? അപ്പൊ പറഞ്ഞു താവൂസ് ഇബ്നു കൈസാനാണ്. അപ്പോഴും ഹിഷാം പറയാണ് അയാൾ അറബിയാണോ അതല്ല മൗലയാണോ? അപ്പൊ താവൂസ് ഇബ്നു കൈസാൻ ആരാണ്? അറബിയല്ല, പിന്നെയോ മൗലയാണ്. അപ്പൊ ചോദിക്കാണ് ഫഅഹ്ലു ശാം, സിറിയക്കാർക്ക് ആരാണ് നേതാവ്? അപ്പൊ പറയാണ് മക്ഹൂൽ, ഇമാം മക്ഹൂലാണ്. അപ്പോഴും ചോദിക്കണത് അറബിയാണോ അതല്ല മൗലയാണോ? പിന്നെ ചോദ്യം, ഖുറാസാൻകാരുടെ നേതാവ് ആരാണ്? അപ്പൊ പറയണം ദഹാഖ് ബിൻ മുസാഹിമാണ്. ബസറക്കാർക്കാരാണ് നേതാവ്? അപ്പൊ പറയാണ് ഇമാം ഹസൻ അൽ ബസറിയാണ്. കൂഫക്കാരുടെ നേതാവ് ആരാണ്? ഇബ്രാഹിമുൻ നഖൈയാണ്. ഓരോന്ന് ചോദിക്കുമ്പോഴും ചോദിക്കേണ്ട, അതൊക്കെ അറബിയാണ്, അതെല്ലാം മൗലയാണ്. അപ്പൊ പറയണ മൗലയാണ്, എല്ലാവരും മൗലമാരാണ്. ഈ സന്ദർഭത്തിൽ ഹിഷാം ഇബിൻ അബ്ദുൽ മലിക് പറഞ്ഞത് എന്താ? അറബികളുടെ മേൽ മൗലമാർ മേൽക്കോയ്മ നേടുന്ന ഒരു നാൾ വരും. എത്രമാത്രം മിമ്പറകളിൽ മൗലമാർ പ്രസംഗിക്കും, അറബികൾ താഴെ ഇരുന്നത് കേൾക്കുന്ന സ്ഥിതി വിശേഷം സംജാതമാകും. ആരാ പറയണത്? അമവി ഖലീഫ ഹിഷാം ഇബിൻ അബ്ദുൽ മലിക്. അപ്പോ എന്താ ഇമാം സുഹരി ഹിഷാം ഇബിൻ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞതെന്നറിയോ? യാ അമീർ അൽ മുഅ്മിനീൻ, ഇന്നമാ ഹുവ അംറുല്ലാഹ് വദീനുഹു ഫമൻ ഹഫിളഹു സാദഹു വമൻ ഹഫിളഹു സാദ് വമൻ ദയ്യഅഹു സഖത്. എന്താ അമീർ അൽ മുഅ്മിനീൻ, ഇത് അള്ളാഹുടെ ദീനാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇന്നമാ ഹുവ അംറുല്ലാഹ് വദീനുഹു ഫമൻ ഹഫിളഹു സാദ്, അള്ളാഹുവിന്റെ ദീനിനെ ആര് സംരക്ഷിച്ചോ സാദ് അവൻ നയിക്കും. വമം ദയ്യഅഹു, അള്ളാഹുവിന്റെ ദീനിനെ ആര് പാഴാക്കിയോ സഖത്ത്, അവൻ വീഴും, അവൻ നിലം പരിശാകും എന്ന് പറയണ്ടായി. ഇവിടെ ഇവരൊക്കെ മൗലമാരാണ്. മൗലമാർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താർത്ഥം? യജമാനന്മാർ എന്ന അർത്ഥത്തിൽ, അഭിനയോ അടിമകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അടിമകൾ എന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിലുണ്ട് ആ പ്രയോഗം എന്നാണ് ഞാനിവിടെ ഇതിനിടയിൽ സൂചിപ്പിച്ചത്. ഒരു ആറാബി ബസറക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചു എന്നാണ്, മൻ ഹുവ സയ്യിദു ഹാദിഹിൽ ബൽദ, ഈ നാട്ടിന്റെ സയ്യിദ് ആരാണ്? അപ്പൊ പറഞ്ഞ ഹസൻ അൽ ബസറിയാണ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ മൗലൻ ഹു അടിമയാണോ എന്ന് ചോദിച്ചു. ഞാൻ അതെ. ഫബിമ സാദവും, എങ്കിൽ ബസറക്കാരെ എന്തുകൊണ്ടാണ് അടിമയായ ഹസൻ അൽ ബസറി ഭരിച്ചത്, നയിച്ചത്? അപ്പൊ പ്രതികരിച്ചെന്താ? ബിഹാജത്തിഹി ഇലാ ഇൽമിഹി വഅദമി ഇഹ്തിയാജിഹി ഇലാ ദുനിയാഹു. എന്തുകൊണ്ട് അയാൾ നേതൃത്വത്തിൽ വന്നതെന്നറിയോ? ബസറക്കാരുടെ നേതൃത്വത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ അറിവ് ബസറക്കാർക്ക് വേണം, ബസറക്കാരുടെ ദുനിയാവ് ഇമാം ഹസൻ അൽ ബസറിക്ക് വേണ്ട, അതുകൊണ്ടാണ് അയാൾ നേതൃത്വത്തിൽ എത്തിയത് എന്ന് ആറാബിയോട് പ്രതികരിച്ചു എന്നാണ്. അപ്പൊ ആറാബി പറഞ്ഞെന്താ? ഹാദാ ലഅംറു അബീക് ഹുവസ്സുദുദ്, അള്ളാഹുവാണ് സത്യം, ഇതാണ് നേതൃത്വം, ഇതാണ് നേതൃത്വം. അറിവ് ആളുകൾക്ക് വേണം. ഒരു ഹസൻ അൽ ബസറിയുടെ, ഹസൻ അൽ ബസറിക്കോ ആളുകളുടെ ദുനിയാവ് വേണ്ട, അതുകൊണ്ടാണ് നേതൃത്വത്തിൽ എത്തിയത് എന്നാണ്. ഇവിടെ വിഷയം ഇമാം ഹസൻ അൽ ബസറി മൗലയാണ് എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ പടപ്പുകൾ അവരെ കുറിച്ച് മൗല എന്ന് പറയും, ഒന്നുകിൽ അടിമകൾ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ സയ്യിദ് നേതാവ് എന്ന അർത്ഥത്തിൽ. പടപ്പുകൾക്ക് മൗല എന്ന് പറയുമ്പോൾ പടപ്പുകൾ എന്നുള്ള പരിമിതിയിലും ആ അർത്ഥത്തിലുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൗല എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ അർത്ഥത്തിലാണ്. അതാണ് ഫനിഅമൽ മൗല വനിഅമൽ നസീർ, വനിഅമൽ മൗല വനിഅമൽ നസീർ. ഹുവ മൗലാകും, അള്ളാഹു ആകുന്നു നിങ്ങളുടെ മൗല. ഫനിഅമൽ മൗല വനിഅമൽ നസീർ, ഏറ്റവും നല്ല മൗല, ഏറ്റവും നല്ല സഹായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അൽ മൗല എന്നുള്ള പേര്, അതിന്റെ അർത്ഥവും ആശയവും അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ, അതാണ് ഇന്നിവിടെ നമ്മൾ മനസ്സിലാക്കിയതും. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാം ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇഹത്തിലും പരത്തിലും നമുക്കെല്ലാം കൺകുളിർ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. ഇതിനേക്കാൾ നല്ല ഒരു മജ്ലിസിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها ومرابطيها. اللهم احفظ لها حدودها وجنودها وقيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام. اللهم فرج هم المهمومين من المسلمين. اللهم نفس كربهم. اللهم اقض دينهم اللهم داوي اللهم اشف مريضهم انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين